ഒന്നിനെക്കുറിച്ചും നാം ഉത്കണ്ഠാകുലരാകാതിരിക്കുന്നതിന്റെ കാരണം നാം എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതത്രേ. ഇതിന്റെ അർത്ഥം നാം നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ദൈവത്തോട് തുറന്ന് സംസാരിക്കേണ്ടതാണ്.
വന്ദനം പ്രിയരെ, ദൈവവചനം ധ്യാനിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ദിനങ്ങൾ എത്രയോ മനോഹരമാണ് അല്ലേ? ഇന്നും നമുക്ക് ലഭിച്ച ഈ അവസരത്തിനായി സർവശക്തനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ജോർജ് ഫിലിപ്പ് വചനം വിഭാഗിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ആകുല ചിന്തയാണ് അനേകരുടെയും ശാപം. ഇത് ഇല്ലാതിരിക്കുവാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവർ നമുക്ക് ചുറ്റും വളരെയാണ്. എന്നാലും ആകുല ചിന്ത കൂടിക്കൂടി വരുന്നു. ഈ വിചാരപ്പെടുന്ന കാര്യങ്ങൾ മിക്കവാറും ഒരിക്കലും ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇടയില്ലാത്തതാണ് എന്നതത്ര വിചിത്രം. ഇതിൽ നിന്നും ഒരു വിടുതൽ എങ്ങനെ എന്ന് നമുക്ക് ഇന്നത്തെ പഠനത്തിലൂടെ ചിന്തിക്കണം. ആകുല ചിന്തയിൽ നിന്നുള്ള വിടുതൽ. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായമാണല്ലോ കഴിഞ്ഞ ദിവസം നാം പഠിക്കുവാൻ ആരംഭിച്ചത്. ആദ്യത്തെ 4 വാക്യങ്ങൾ നാം ചിന്തിച്ചു. അത് വളരെ പ്രധാനപ്പെട്ട പല പാഠങ്ങളും നമ്മെ പഠിപ്പിക്കുന്നതായിരുന്നു എന്നോർക്കുന്നുവല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ടതായി നാം കണ്ടത് ക്രിസ്തീയ ജീവിതത്തിന്റെ ശക്തിയുടെ ഉറവിടം സന്തോഷമാകുന്നു എന്നത്രേ. സന്തോഷമില്ലാത്ത ഒരു ജീവിതം തികച്ചും ശക്തിഹീനമാണ്. സന്തോഷത്തിന് നമ്മെ സഹായിക്കുന്നത് ക്രിസ്തുവിലുള്ള ആശ്രയം മാത്രമാണ്. അതുകൊണ്ടാണ് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൽ മറ്റ് യാതൊന്നിലും മനുഷ്യന് സന്തോഷിക്കുവാൻ സാധിക്കില്ല. പണത്തിൽ ആശ്രയിച്ചവർ, പണത്തിൽ സന്തോഷിച്ചവർ നിരാശപ്പെട്ടു. പ്രിയപ്പെട്ടവരിൽ ആശ്രയിച്ചവർ നിരാശപ്പെട്ട അവസ്ഥ നാം കാണുന്നു. എന്നാൽ അഖിലാണ്ടത്തിന്റെ ഉടയവനും നമ്മുടെ സൃഷ്ടാവും നമ്മെ ദൈനംദിനം പരിപാലിച്ച് നടത്തുന്നവനുമായ കർത്താവിൽ നമുക്കെല്ലായ്പ്പോഴും സന്തോഷിക്കുവാൻ സാധിക്കും എന്ന് ജീവിതത്തിലെ ഏറ്റവും പ്രതികൂലമേറിയ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയ പൗലോസ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഇനിയും 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് നിങ്ങളുടെ സൌമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്നാണ്. മാത്യു അർണോൾഡ് എന്ന പണ്ഡിതൻ ഈ വാക്യം വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങളുടെ മധുരമായ ന്യായം സകല മനുഷ്യർക്കും അറിയാവുന്ന വിധത്തിലായിരിക്കട്ടെ. എനിക്ക് ആ തർജ്ജിമ വളരെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളുടെ മധുരമായ ന്യായം സകല മനുഷ്യർക്കും അറിയാവുന്ന വിധത്തിലായിരിക്കട്ടെ. നാം ന്യായമായുള്ള വിശ്വാസികളായിരിക്കണം. നമ്മുടെ വിശ്വാസത്തിൽ മതഭ്രാന്തരാകുവാൻ പാടില്ല. ഓരോന്നിലും നമുക്കാഴമായ ദൃഢവിശ്വാസമുണ്ടായിരിക്കണമെന്നുള്ളത് തീർച്ചയാണ്. എന്നാൽ നാം ഒരുതരം മതഭ്രാന്തിന് നമ്മെ ഏൽപ്പിക്കരുത്. എന്തെങ്കിലും ഒരു ചെറിയ വിഷയം മുറുകെ പിടിച്ച് അതേൽ കടിച്ചു ഞാലുന്ന പ്രതീതി അർത്ഥശൂന്യമായ പലതിലുമുള്ള കടുംപിടുത്തങ്ങളാണ് സഭകളെ ഭിന്നിപ്പിക്കുന്നതും തമ്മിലടുപ്പിക്കുന്നതും. നാം ചെയ്യേണ്ടത് വലിയ വിഷയത്തിന് ഊന്നൽ കൊടുക്കുകയാണ്. അങ്ങനൊരു വിഷയം നമുക്കുണ്ടല്ലോ. ആ വലിയ സംഗതി ക്രിസ്തുവിന്റെ ആളത്വമാണ്. നിങ്ങളുടെ മധുരമായ ന്യായം സകല മനുഷ്യർക്കും അറിയാവുന്ന വിധത്തിലായിരിക്കട്ടെ. അതുമാത്രമല്ല, പൗലോസ് അതോട് ചേർത്ത് പറയുകയാണ് കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്ന്. കർത്താവായ യേശു ക്രിസ്തു ഏത് നിമിഷവും വരും എന്നാണ് വിശുദ്ധ പൗലോസ് വിശ്വസിച്ചിരുന്നത്. മഹാപീഡനത്തിൽ പ്രവേശിക്കുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ പറയുന്നത് കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്നത്രേ. അത് വളരെ മനോഹരമായിരിക്കുന്നു. 6-ാം വാക്യത്തിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്ര വേണ്ടത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്നത് കൂടുതൽ ഉത്കണ്ഠ അഥവാ ചിന്താകുലം അരുത് എന്ന അർത്ഥത്തിലാണ്, അല്ലാതെ ഒന്നും ചെയ്യരുത് എന്ന ചിന്തയല്ല. വിചാരപ്പെടുന്നതും വിചാരിക്കുന്നതും രണ്ടും രണ്ടാണ്. ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠ ആകരുത്, എല്ലാറ്റിനും വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതെ, ശക്തിയുടെ രഹസ്യം പ്രാർത്ഥനയാണ്. ഒന്നിനെക്കുറിച്ചും ആകുല ചിന്ത അരുത്. നാലാം വാക്യത്തിൽ ദൈവം നമുക്ക് നൽകിയ ഒരു പുതിയ കൽപ്പനയാണ് സന്തോഷിപ്പീൻ എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഇതാ വേറൊരു കൽപ്പന, ഒന്നിനെക്കുറിച്ചും ചിന്താകുലമരുത്, എല്ലാറ്റിനും വേണ്ടിയും പ്രാർത്ഥിക്കുക. ഒന്നിനെക്കുറിച്ചും അല്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ള ഈ വാക്ക് രസകരമായ ഒന്നത്രേ. താങ്കൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒന്നുമില്ല എന്ന അവസ്ഥ അല്ലല്ലോ. വ്യാകരണം ശരിയല്ലെങ്കിലും പ്രസ്താവന ശരിയാണ്. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ സകലവും അതിൽ ഉൾപ്പെടുന്നു, അഥവാ ആകുല ചിന്തയ്ക്കായി യാതൊന്നും ശേഷിപ്പിച്ചിട്ടില്ല. നാം ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠാകുലരാകുവാൻ പാടില്ല. ആരോഗ്യത്തെക്കുറിച്ചോ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ ജോലിയെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ അങ്ങനെ ഒന്നിനെക്കുറിച്ചും ആകുല ചിന്ത പാടില്ല. അങ്ങനെ പറയുമ്പോൾ പലർക്കും ഒരു സംശയം, അപ്പോൾ നാം ജീവിതത്തെ റോസ് നിറത്തിലുള്ള കണ്ണാടിയിലൂടെ നോക്കിക്കാണണമെന്നാണോ, അഥവാ നാം യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കരുതെന്നാണോ? ഒരുതരം മൂഢസ്വർഗത്തിൽ കഴിയുന്ന അവസ്ഥ. മനഃശാസ്ത്രപരമായ ഒരു ബോധവൽക്കരണം. വിശ്വാസികളായ നാം സകലവും ദൈവസന്നിധിയിൽ പറയുന്ന സ്വഭാവം ഉള്ളവരായിരിക്കണം. അതെ, ഒന്നും ഒഴിവാക്കരുത്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ എന്റെ കർത്താവിനെയും യാത്രയിൽ കൂടെ വരുവാൻ ക്ഷണിക്കാറുണ്ട്. അങ്ങനെ ഞാൻ അവനോടെല്ലാം തുറന്നു പറയും. അവനോട് സംസാരിക്കുവാൻ എന്തൊരു രസമാണെന്നോ. നിങ്ങളോടോ മറ്റുള്ളവരോടോ പറയാത്ത കാര്യം കൂടി ഞാൻ കർത്താവിനോട് പറയും. ഇത് നാം പഠിക്കേണ്ട ഒരു കാര്യമത്രേ. നാം എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഈ ചിന്തയെ ആസ്പദമാക്കിയ ഒരു ഭക്തൻ ഇപ്രകാരം എഴുതി, ഒരുവൻ തന്റെ ഹൃദയ ഭാരത്തെ ഇറക്കി വെക്കുന്നത് പോലെ സന്തോഷകങ്ങളെയും വേദനകളെയും എല്ലാം ഒരു ഉത്തമ സ്നേഹിതനോട് പറയുന്നതുപോലെ നിന്റെ ഹൃദയത്തിലുള്ളതെല്ലാം ദൈവത്തോട് പറയുക. അവൻ നിന്നെ ആശ്വസിപ്പിക്കേണ്ടതിനായി നിന്റെ പ്രശ്നങ്ങളെ അവനോട് പറയുക. അവനോടും നിന്റെ സന്തോഷങ്ങൾ അറിയിക്കുക. അവൻ അവയെ ശാന്തമാക്കട്ടെ. നിന്റെ അഭിലാഷങ്ങൾ അവൻ ശുദ്ധീകരിക്കുവാൻ അവയെ അവനോട് അറിയിക്കുക. നിനക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളും പറയുക. അവയെ വിജയിക്കുവാൻ അവൻ നിന്നെ സഹായിക്കും. നിന്റെ പരീക്ഷകളെക്കുറിച്ച് അവനോട് സംസാരിക്കുക. അങ്ങനെ അവൻ അവയിൽ നിന്നും നിന്നെ മറയ്ക്കട്ടെ. നിന്റെ ഹൃദയത്തിലെ മുറിവുകളെ അവനെ കാണിക്കുക. അവൻ അവയെ സുഖപ്പെടുത്തട്ടെ. നന്മയോട് നിനക്കുള്ള വെറുപ്പും തിന്മയോട് നിനക്കുള്ള അഭിരുചിയും നിന്റെ അസ്ഥിരതയും മറച്ചുവെക്കാതെ അവനെ അറിയിക്കുക. പാപം യാഥാർത്ഥ്യമല്ല എന്നു വേണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? രോഗം യാഥാർത്ഥ്യമല്ല എന്നു വേണോ വിശ്വസിക്കേണ്ടത്? പ്രശ്നങ്ങൾ ഒരു വസ്തുതയല്ലേ? ഇവയെല്ലാം നാം അവഗണിക്കണമെന്നോ? ഒരിക്കലുമല്ല. പൗലോസ് പറയുന്നത് നാം ഒന്നിനെക്കുറിച്ചും ചിന്താകുലരാകരുത്, കാരണം നാം എല്ലാറ്റിനു വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇവിടെ എല്ലാം ഉൾപ്പെടുത്തി തന്നെയാണ് ഉത്കണ്ഠ അരുതെന്ന് പറയുന്നത്. ഈ കൽപ്പന ചിലപ്പോഴെല്ലാം ഞാൻ ലംഘിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞേ മതിയാകൂ. ഞാൻ വിചാരപ്പെടാറുണ്ട്, ആകെ തകർന്ന അവസ്ഥയിൽ എത്തിച്ചേരാറുണ്ട്. എന്നാൽ ഒന്നിനെക്കുറിച്ചും നാം ഉത്കണ്ഠാകുലരാകാതിരിക്കുന്നതിന്റെ കാരണം നാം എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതത്രേ. ഇതിന്റെ അർത്ഥം നാം നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ദൈവത്തോട് തുറന്ന് സംസാരിക്കേണ്ടതാണ്. ഒന്നും തന്നെ തുറക്കാതിരിക്കരുത്, പറയാതിരിക്കരുത്. ഒരു സ്ത്രീ ക്യാമ്പൽ മോർഗൻ എന്ന ദൈവദാസന്റെ അടുത്ത് വന്നിട്ട് ഇപ്രകാരം ചോദിച്ചു, ഡോക്ടർ മോർഗൻ, നാം നമ്മുടെ ജീവിതത്തിലെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നോ? അതിന്റെ മറുപടിയായി മോർഗൻ പറഞ്ഞത്, സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് വലുതായി കാണുവാൻ തക്കവണ്ണം എന്തെങ്കിലും ഉള്ളത് ഒന്ന് പറയാമോ? നാം നമ്മുടെ വലിയ പ്രശ്നങ്ങൾ, അതെ, മലപോലുള്ള പ്രശ്നങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുചെല്ലുന്നു എന്ന് പറയുമ്പോൾ എന്താണ് താങ്കൾ അർത്ഥമാക്കുന്നത്? അവന് അവയെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ നാം ചെറുത് എന്ന് വിളിക്കുന്ന കാര്യങ്ങൾ പോലും അവന്റെ സന്നിധിയിൽ ചെന്ന് പറയണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർ പുച്ഛിക്കുമെന്ന് നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും, ഏറ്റവും താണതെന്ന് നാം ചിന്തിക്കുന്ന ആ പ്രശ്നമുണ്ടല്ലോ, ആ വിചാരപ്പെടൽ, ആ വേദന മറ്റുള്ളവരോട് തുറന്നു പറയുമ്പോൾ അവർ മനസ്സിലാക്കുവാൻ തത്രപ്പെടുന്നതായ ആ ഭാരം, ഇതെന്ന അത്ര വലിയ കാര്യമാണോ എന്ന് ചോദിക്കുന്ന ആ വിഷയം, നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാമെന്ന് നാം ചിന്തിക്കുന്നവ പോലും ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് പറയേണ്ടതുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ചെന്ന് ഇതുപോലെ ഹൃദയം പകരുവാൻ സാധിക്കാറുണ്ടോ? താങ്കളുടെ സ്വയസ്നേഹം മറ്റുള്ളവരോട് അനീതിയായി പെരുമാറുവാനും ദുരഭിമാനം ആത്മാർത്ഥതയില്ലാതാക്കുവാനും നിഗളം താങ്കളെ തന്നെ മറച്ചു പിടിക്കുവാനും ഇടയാക്കരുത്. അതെല്ലാം അവനോട് പറയുക. ഈ പറഞ്ഞതുപോലെ താങ്കൾ താങ്കളുടെ കുറവുകളും ബലഹീനതകളും ആവശ്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം തുറന്നു കാണിക്കുമെങ്കിൽ പറയാനുള്ള കാര്യത്തിൽ ഒരു കുറവും കാണില്ല. എന്ന് പറഞ്ഞാൽ അത് ആവശ്യം പോലെ കാണും. ആവശ്യം പോലെ ഹൃദയം പകരുവാൻ വിഷയമുണ്ടായിരിക്കും. ആവശ്യം പോലെ സംസാരിക്കുന്നതിനുള്ള വിഷയമുണ്ടായിരിക്കുമെന്ന് ചുരുക്കം, ഒരിക്കലും വിഷയമില്ലാതിരിക്കില്ല. ഇത് തുടർച്ചയായി പുതുക്കം പ്രാപിക്കും. അന്യോന്യം രഹസ്യങ്ങൾ സൂക്ഷിക്കാത്ത മനുഷ്യർക്ക് സംസാരിപ്പാൻ വിഷയത്തിന് മുട്ടുണ്ടാകില്ല എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതിനൊരു പഞ്ഞവുമില്ല. അവർ അവരുടെ വാക്കുകളുടെ വില നോക്കില്ല, കാരണം മറച്ചു വെക്കുവാൻ ഒന്നുമില്ലല്ലോ. എന്തെങ്കിലും പറയുവാൻ അവർ അന്വേഷിക്കുകയുമില്ല. ഹൃദയത്തിന്റെ സമൃദ്ധിയിൽ നിന്നും അവർ സംസാരിക്കും. അതിന് പരിഗണന ഒന്നും ഉണ്ടായിരിക്കയില്ല. ചിന്തിക്കുന്നതെല്ലാം പറയും. ഇപ്രകാരത്തിലുള്ള തുറന്ന വിലക്കുകളില്ലാത്ത ഇടപെടലുകൾ ദൈവവുമായിട്ടുള്ളവർ അനുഗ്രഹീതരാണ്. നാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണമെന്നും അങ്ങനെ ഒന്നിനെക്കുറിച്ചും ചിന്താകുലപ്പെടാതെ സകലത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു പക്ഷിയെപ്പോലെ, ഒരു തേനീച്ചയെപ്പോലെ ഞാൻ സ്വതന്ത്രനാകുന്നു എന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ നാം ആയിരിക്കണമെന്നത്ര ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്തെല്ലാം ഭാരവും ചുമന്നുകൊണ്ടാണ് നാം പറക്കുവാൻ ശ്രമിക്കുന്നത്? നമ്മുടെ സകല ഭാരവും കർത്താവിന്റെ മേൽ ഇട്ടുകൊള്ളുവാൻ അവൻ നമ്മോട് പറഞ്ഞിരിക്കുമ്പോൾ പോലും നമുക്കതിന് സാധിക്കാത്തത് എത്രമാത്രം പ്രയാസമാണ് ഉണ്ടാക്കുന്നത് ഇല്ലേ? അങ്ങനൊരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തീയ ജീവിതത്തിൽ വളർച്ചയ്ക്ക് വിഘാതമായിരിക്കുന്ന ഒരു ഘടകമാണ് ആകുല ചിന്ത. വിശുദ്ധ വേദപുസ്തകം ശരിയായി പരിശോധിച്ചാൽ ശരിയായിട്ടുള്ള ചിന്താഭാരവും തെറ്റായിട്ടുള്ള ചിന്താകുലവും ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ശരിയായിട്ടുള്ള കരുതലും തെറ്റായിട്ടുള്ള കരുതലും, ശരിയായ ചിന്തയും തെറ്റായ ചിന്തയുമുണ്ട്. 1 കൊരിന്ത്യർ 12:25 പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സഭയിലെ അംഗങ്ങൾ തമ്മിൽ തമ്മിൽ കരുതലും വിചാരവും ഉള്ളവരായിരിക്കണം എന്നാണ്. എന്നാൽ ഫിലിപ്പി ലേഖനം 4:6 നാം വായിച്ചത് പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികളോട് പറയുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്നാണ്. സഹവിശ്വാസികളെക്കുറിച്ചുള്ള ചിന്തയും കരുതലും ലോകപ്രകാരമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കരുതലിലും ചിന്തയിലും നിന്ന് വ്യത്യസ്തമാകുന്നു എന്ന് നാം മറക്കരുത്. തെറ്റായ ചിന്താഭാരത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ ലോകപരമായ കാര്യങ്ങളിൽ അധികം ഇടപെടുന്നതിൽ നിന്നും ഉളവാകുന്ന ചിന്താകുലവും ഭാരവും എല്ലായ്പ്പോഴും തെറ്റായിട്ടുള്ളതാണ്. ഒരു വ്യക്തി ഈ ലോകപരമായ കാര്യങ്ങളിൽ അധികമായി വ്യാപൃതനാവുമ്പോൾ അവന് സ്വർഗീയമായതിനെക്കുറിച്ചും നിത്യമായതിനെക്കുറിച്ചും ചിന്തിക്കുവാൻ സമയം ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. മനുഷ്യരുമായി അധിക സമയം അവൻ ചെലവഴിക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ ദൈവവുമായി സമയം ചെലവഴിപ്പാൻ അവൻ അവസരം ലഭിക്കാതെ പോകുന്നു. മനുഷ്യരോട് പറയുവാനായി അവന് പല കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ അവന് സമയം ലഭിക്കുന്നില്ല. ഈ ലോകപരമായ അവന്റെ ഇടപെടൽ അതിൽ തന്നെ തെറ്റായിട്ടുള്ളതല്ലെങ്കിൽ തന്നെയും ഏറ്റവും ഉത്തമമായത് അതായിരിക്കില്ല. രണ്ട്, ഭാവിയെക്കുറിച്ചുള്ള ആകുല ചിന്ത തെറ്റായിട്ടുള്ളതാണ്. അത് അന്ധമായതിനാലാണ് തെറ്റാണെന്ന് പറയുവാൻ കാരണം. ലോകത്തിൽ ദൈവത്തിന്റെ പ്രവർത്തനം എപ്രകാരമെന്ന് കാണുവാൻ സാധിക്കാത്തതുകൊണ്ടത്രേ ഭാവിയെക്കുറിച്ച് ഒരാൾ ആകുല ചിന്തയുള്ളവനായി തീരുന്നത്. പറവകളെയും വയലിലെ ചെടികളെയും ദൈവം സംരക്ഷിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അവൻ മനുഷ്യനെക്കുറിച്ചും ചിന്തയുള്ളവനാണ്. മത്തായിയുടെ സുവിശേഷം 6:25 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഭാവിയെക്കുറിച്ച് ആകുല ചിന്ത പെടുന്നത് പ്രയോജനരഹിതമായതുകൊണ്ടും അത് തെറ്റാണെന്ന് പറയുവാൻ കഴിയും. വിചാരപ്പെടുന്നതുകൊണ്ട് യാതൊന്നും നേടുവാൻ കഴിയുകയില്ല. ആകുല ചിന്ത അവിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടും അത് തെറ്റായ കാര്യമാണ്. ആകുല ചിന്ത ഒരു മനുഷ്യനെ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ കഴിയാത്തവനാക്കി തീർക്കുന്നു. പ്രതികൂലത്തെ അഭിമുഖീകരിക്കുവാൻ ഒരു വ്യക്തിയെ ആകുല ചിന്ത സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതവനെ ബലഹീനനാക്കി തീർക്കുകയേ ചെയ്യുകയുള്ളൂ. മൂന്നാമതായി, അനിവാര്യമല്ലാത്ത കാര്യങ്ങൾക്കു വേണ്ടി ശക്തിയും കഴിവുകളും വ്യയം ചെയ്യേണ്ടി വരുമ്പോൾ ആകുല ചിന്ത തെറ്റാണ്. അതുകൊണ്ടാണ് മാർത്ത തെറ്റുകാരിയായി തീരുന്നത്. ഒരു വലിയ ഭോജനമല്ല കർത്താവിന് ആവശ്യമായിരുന്നത്. ക്രൂശ് അഭിമുഖീകരിക്കുന്നതിന് മുൻപ് അല്പ സമാധാനമായിരുന്നു യേശു കാംക്ഷിച്ചിരുന്നത് എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 10 ഒടുവിലത്തെ ഭാഗത്തെ സംഭവത്തിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ മാർത്ത കർത്താവിനൊരു വലിയ ഭോജനം ഒരുക്കി കൊടുക്കുവാനാണ് തത്രപ്പെട്ട് വിചാരപ്പെട്ട് ഭാരപ്പെട്ട് പരിശ്രമിച്ചത്. നാം പലപ്പോഴും ദൈവത്തെ ശുശ്രൂഷിക്കുന്നത് ഇതേ മനോഭാവത്തോടെയല്ലേ? ഇനിയും, തെറ്റായ ആളുകളെ എപ്രകാരം പ്രീതിപ്പെടുത്താം എന്നുള്ള ആ ചിന്തയുണ്ടല്ലോ, അങ്ങനെയുള്ള ചിന്താകുലം ഉള്ളവരായി തീരുന്നതും തെറ്റാണ്. 1 7:32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ഇത് നാം കാണും. നാം മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല ദൈവത്തെ പ്രസാദിപ്പിക്കാനത്രേ നോക്കേണ്ടത്. ഒരു വ്യക്തി ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ അവൻ യാതൊരു മനുഷ്യനെയും ഒരിക്കലും ഭയപ്പെടുകയില്ല. ഭാരം താൻ തന്നെ വഹിച്ചുകൊണ്ട് നടക്കുവാൻ ശ്രമിക്കുന്നത് അഹങ്കാരമാകുന്ന പാപത്തിന് തുല്യമാണ്. എല്ലാവിധമായ ആകുല ചിന്തകളും യഥാർത്ഥ സൌമ്യതയ്ക്കെതിരാണ്. അപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ ചിന്താകുലപ്പെടുക എന്നാൽ അഹങ്കാരിയായിത്തീരുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ക്രിസ്തുവിനു വേണ്ടിയുള്ള സമ്പൂർണ്ണ സമർപ്പണത്തെ തടസ്സപ്പെടുത്തുന്നതാണ് ഈ ആകുല ചിന്ത എന്നുള്ളത്. ദൈവത്തെ കൂടാതെ സ്വയമായി കാര്യങ്ങൾ നിർവഹിക്കാമെന്ന പരിപാടിയാണ് ആകുല ചിന്തയിലേക്ക് നയിക്കുന്നത്. നാശത്തിനു മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം എന്നത്ര സദൃശവാക്യങ്ങൾ 16:18 നാം വായിക്കുന്നത്. ദൈവം വേണ്ട വിധത്തിൽ നമുക്കായി ചിന്തിക്കുകയും കരുതുകയും ചെയ്തിട്ടില്ല എന്ന് മനുഷ്യൻ തന്റെ അഹങ്കാരത്തിൽ ചിന്തിക്കുന്നു. ആത്മീയ ശൂന്യത അഥവാ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ഉള്ള സംശയം കാരണമാണ് യഥാർത്ഥത്തിൽ ആകുല ചിന്ത ഉളവാകുന്നത്. അധികമായി ആകുല ചിന്ത ഉള്ള ഒരാൾക്ക് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം അനുഭവിക്കുന്നതിനോ ക്രിസ്തീയ ജീവിതത്തിലെ സന്തോഷം സ്വന്തമാക്കുന്നതിനോ കഴിയുകയില്ല. എന്നാൽ ചിന്താഭാരപ്പെടുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ക്രിസ്തു തന്റെ അടുക്കലേക്ക് ആഹ്വാനം ചെയ്യുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് മത്തായിയുടെ സുവിശേഷം 11:28 നാം വായിക്കുന്നു. ആകുല ചിന്തയിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നതിനുള്ള പോംവഴി ഒരു വ്യക്തി തന്നെ തന്നെയും സകല കാര്യങ്ങളും ദൈവത്തിൽ സമർപ്പിക്കുക എന്നതാണ്. പത്രോസിന്റെ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ 1 Petrus 5:7 നാം വായിക്കുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഫിലിപ്പി ലേഖനം 4:6 നാം വായിച്ചത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്രയേ വേണ്ടത്. ഈ വിഷയത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതലായി ചിന്തിക്കാവുന്നതാണ്. നിന്റെ ഭാരം യഹോവയുടെ മേലിട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുവാൻ മതിയായവനാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഭാരം വഹിച്ച് ഞങ്ങൾ ആകെ തളർന്നു തകർന്നു. ഈ ഭാരം ഞങ്ങൾ വഹിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടും ഞങ്ങൾ അത് വിശ്വസിക്കാതെ സ്വന്തം താൽപര്യത്തിൽ, കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നിൽ ആശ്രയിക്കുവാൻ കഴിയാത്തതിലുള്ള ആ കാരണത്താൽ ഞങ്ങൾ ഭാരം വഹിച്ചു മടുത്തു. എന്നാൽ അവിടുന്ന് ഞങ്ങളുടെ ഭാരവാഹിയായി ജീവിക്കുന്നു എന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഞങ്ങളെ ഓർപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ നീ ആഗ്രഹിക്കുന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിപ്പാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട എല്ലാവരെയും അതിനായി ശക്തീകരിക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ എഴുതിയാലും. ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447763738 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
തേനിലും മധുരം എന്നാരംഭിക്കുന്ന ഈ ഗാനം വീണ്ടും കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ലിസി ജോർജ്, കായംകുളം.
തേനിലും മധുരം വേദമല്ലാരിന്നേരുന്നു ചൊൽത്തോഴ, തേനിലും മധുരം വേദമല്ലാരിന്നേരുന്നു ചൊൽത്തോഴ, നീ സശ്രദ്ധമെതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴ, സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴ. മഹിമകൾ മുഴുവൻ മാനിടുമെന്ന് തോഴ, ദിവ്യരഞ്ജിത വചനം ഭഞ്ജിതമാക ഫലം പൊഴിക്കും തോഴ, ദിവ്യരഞ്ജിത വചനം ഭഞ്ജിതമാക ഫലം പൊഴിക്കും തോഴ, പൊന്നും വസ്ത്രങ്ങളും മിന്നും രത്നങ്ങളും ഇതിനു സമമോ തോഴ, എന്നും പുതുബലമരുളും അതിശോഭ കലരും ഗതി തരുമന്യൂനം, എന്നും പുതുബലമരുളും അതിശോഭ കലരും ഗതി തരുമന്യൂനം. സമമോ തോഴ, ദിവ്യത്തെ വചനം നിൻ ദുരിതമകറ്റ വഴി പറയും തോഴാ. ദിവ്യ തിരുവചനം നിൻ ദുരിതമകറ്റ വഴി പറയും തോഴാ. പാർത്തലമിതിലെ ഭാഗ്യങ്ങളഖിലം പരിണമിച്ചൊഴിഞ്ഞിടിലും നിത്യ പരമേശവചനം പാപിക്കു ശരണം പരിചയിച്ചാൽ നൂനം. നിത്യ പരമേശവചനം പാപിക്കു ശരണം പരിചയിച്ചാൽ നൂനം. തേനിലും മധുരം വേദമല്ലാതിന്നേരുണ്ടു ചൊൽത്തോഴാ. നീ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴാ. നീ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴാ.
എത്ര ശുഭം എത്ര മോഹനം എന്ന് തുടങ്ങുന്ന ഈ ഗാനം വീണ്ടും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് കുഞ്ഞമ്മ ചാക്കോ വൈക്കം.
Thank you.